ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. ജമ്മുകശ്മീരിൽ സൂക്ഷ്മ പരിശോധന നാളെ. കേരളത്തിലെ മണ്ഡലങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബൂത്ത് തല കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തുടർച്ചയായി 7 തവണയും റിപ്പോ നിരക്ക് 6.5% നിലനിർത്തി RBI ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമാവുക എന്ന ദൃഢനിശ്ചയത്തോടെയാണ് രാജ്യത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ചുരിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വികസിത ഇന്ത്യയുടെ അടിത്തറ ഒരുങ്ങിയതായി പറഞ്ഞ അദ്ദേഹം, പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതായും അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും പ്രതിവർഷം 1,00,000 രൂപ, കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം, വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ, ദേശീയതലത്തിൽ ജാതി സെൻസസ് തുടങ്ങിയവ പത്രിക ഉറപ്പു നൽകുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും പത്രികയിൽ പറയുന്നു. അടിസ്ഥാന സൌകര്യ വികസനം, അടുത്ത 1 ദശാബ്ദം കൊണ്ട് 23 കോടി ജനങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തൽ, കേന്ദ്ര സർക്കാരിലെ 30 ലക്ഷത്തോളം ഒഴിവ് നികത്തൽ, സർക്കാർ ജോലികളിലേക്കുള്ള പരീക്ഷകളുടെ അപേക്ഷാ ഫീസ് നിർത്തലാക്കൽ എന്നിവയും പത്രിക ഉറപ്പു നൽകുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായി 7 തവണയാണ് RBI ബാങ്കിംഗ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ധനനയ സമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഈ സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ GDP നിരക്ക് 7% ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 4.5% പ്രതീക്ഷിക്കുന്നത്. UPI ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴി പണം നിക്ഷേപിക്കാൻ അനുമതി നൽകുമെന്ന് റിസർവ് ബാങ്ക്. നിലവിൽ പണം പിൻവലിക്കുക, കൈമാറ്റം ചെയ്യുക തുടങ്ങിയ ഇടപാടുകൾക്കാണ് UPI ഉപയോഗിക്കുന്നത്. പുതിയ സംവിധാനത്തിലൂടെ ഉപഭോക്തൃ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും ബാങ്കുകളിലെ പണമിടപാട് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബൂത്ത് തല കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുനിസിപ്പൽ കമ്മീഷണർമാർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെ മുനിസിപ്പൽ കമ്മീഷണർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമീണ നഗരപ്രദേശങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന തന്ത്രങ്ങൾ തയ്യാറാക്കാനും അതിനനുസൃതമായി ഇടപെടലുകൾ ആസൂത്രണം ചെയ്യാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകുന്നതിൽ വോട്ടർമാരിൽ അഭിമാനമുളവാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനും ശ്രീ രാജീവ് കുമാർ അധികൃതർക്ക് നിർദ്ദേശം നൽകി. സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരം പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരപ്രദേശങ്ങളിലെ 215 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഗ്രാമീണ മേഖലയിലെ 51 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുവ സാമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരുടെ സഹായത്തോടെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനം നൽകുക എന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. UP മദ്രസ വിദ്യാഭ്യാസ നിയമം മതേതരത്വ സങ്കല്പത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. അഭിഭാഷകരുമായുള്ള നിയമപരമായ കൂടിക്കാഴ്ചകൾ ആഴ്ചയിൽ 2-ൽ നിന്ന് 5 തവണയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച അപേക്ഷയിൽ ഡൽഹി കോടതി ചൊവ്വാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കും. പ്രത്യേക ജഡ്ജി കാവേരി ബവേജയുടേതാണ് തീരുമാനം. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന BRS നേതാവ് K. കവിതയെ ചോദ്യം ചെയ്യാനും മൊഴി രേഖപ്പെടുത്താനും CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 15 കവിതയെ ED അറസ്റ്റ് ചെയ്തത്. ഛത്തീസ്ഗഡിൽ തീപിടുത്തത്തിൽ 1.5 ഏക്കറോളം ഭൂമി കത്തിനശിച്ചു. തലസ്ഥാനമായ റായ്പൂരിൽ വൈദ്യുതി വകുപ്പ് സബ് ഡിവിഷൻ ഓഫീസിന്റെ പരിസരത്താണ് വൻ തീപിടുത്തമുണ്ടായത്. 10 ഫയർ എഞ്ചിനുകളാണ് തീ അണയ്ക്കാനെത്തിയത്. കൂടുതൽ അപകടം ഒഴിവാക്കാൻ പ്രദേശത്തു നിന്നും സമീപവാസികളെ ഒഴിപ്പിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നു. കേരളത്തിൽ 290 സ്ഥാനാർത്ഥികളിൽ നിന്നായി 499 പത്രികകൾ ലഭിച്ചിരുന്നു. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മുകശ്മീരിൽ നാളെയാണ് സൂക്ഷ്മ പരിശോധന. കേരളത്തിലെ 20 സീറ്റുകളടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഈ മാസം 26 വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളത്തിൽ പൂർത്തിയായി. 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങളിലേക്ക്.
തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 20 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 13, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണുള്ളത്. കൊല്ലം മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികൾ യോഗ്യത നേടി. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലായി 16 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 13, വടകരയിൽ 11 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. ആലപ്പുഴ മണ്ഡലത്തിൽ 11, മാവേലിക്കരയിൽ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 8 സ്ഥാനാർത്ഥികളാണുള്ളത്. കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം 12. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10, ചാലക്കുടി മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികളാണുള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്ത് 9 സ്ഥാനാർത്ഥികളാണുള്ളത്. മലപ്പുറത്ത് 10 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 8 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത്. വയനാട് മണ്ഡലത്തിൽ പത്രിക നൽകിയ 10 സ്ഥാനാർത്ഥികളുടെയും പത്രിക അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലേക്ക് കടന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വട്ടിയൂർക്കാവ് മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കമായി. LDF സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രൻ ഇന്ന് നെയ്യാറ്റിൻകര മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പ്രചാരണം നടത്തി. LDF സ്ഥാനാർത്ഥി വി ജോയ് അരുവിക്കരയിലാണ് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ഇന്നത്തെ പര്യടനം കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പേയാട് നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയോലപ്പറമ്പിലും പാലായിലും കോട്ടയത്തും പ്രചാരണത്തിനെത്തി. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് ഏറ്റുമാനൂർ കഴുത്തുരുത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തി. രാവിലെ കുറവിലങ്ങാട്ട് പ്രമുഖ വ്യക്തികളെയും മതമേതര അധ്യക്ഷന്മാരെയും സന്ദർശിച്ച BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തുടർന്ന് അയർക്കുന്നം പ്രദേശത്ത് പര്യടനം നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കോടതിയുടെ തീർപ്പനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. IPLിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഗോവ FC ഹൈദരാബാദ് FCയെ നേരിടുന്നു. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. 10 വിജയമടക്കം 36 പോയിന്റുമായി പട്ടികയിൽ 4th ഗോവ. 20 മത്സരങ്ങളിൽ 1 ജയം മാത്രമുള്ള ഹൈദരാബാദാണ് പട്ടികയിൽ ഏറ്റവും അവസാനം. ഹാംബർഗിൽ നടന്ന ജർമ്മൻ ഓപ്പൺ സ്ക്വാഷിൽ ദേശീയ ചാമ്പ്യൻ വേലവൻ സെന്തിൽകുമാർ ക്വാർട്ടറിൽ കടന്നു. 8th സീഡ് ഇംഗ്ലണ്ടിന്റെ ജോർജ് പാർക്കറെ 3-1 തകർത്താണ് സെന്തിൽകുമാറിന്റെ ക്വാർട്ടർ പ്രവേശനം. ക്വാർട്ടറിൽ ലോക 4th നമ്പർ താരം മലേഷ്യയുടെ ഈ നിയോ എൻജിയാണ് സെന്തിൽകുമാറിന്റെ എതിരാളി. തായ്വാനിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 10 മരിക്കുകയും 1000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പർവ്വത പ്രദേശമായ ഹുവാലിയൻ മേഖലയെയും തലസ്ഥാനമായ തായ്പേയെയും ഭൂചലനം സാരമായി ബാധിച്ചു. കെട്ടിടങ്ങളും റോഡുകളും തകരുകയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സവിശേഷമായ ഉഭയകക്ഷി സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാലദ്വീപിലേക്കായുള്ള അവശ്യ സാധനങ്ങളുടെ കയറ്റുമതി ക്വാട്ട വർദ്ധിപ്പിച്ച ഇന്ത്യ. മാലദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ നിശ്ചിത അളവിലുള്ള അവശ്യ സാധനങ്ങളുടെ കയറ്റുമതി ക്വാട്ട പരിഷ്കരിച്ചുകൊണ്ട് അനുവദിച്ചതെന്ന് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 21 പോയിന്റ് ഉയർന്ന് 74,248 വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 0.95 പോയിന്റ് താഴ്ന്ന് 22,513 വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. ജമ്മുകശ്മീരിൽ സൂക്ഷ്മ പരിശോധന നാളെ. കേരളത്തിലെ മണ്ഡലങ്ങളിലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബൂത്ത്തല കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തുടർച്ചയായി ഏഴാം തവണയും റിപ്പോ നിരക്ക് 6.5% നിലനിർത്തി RBI ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.